2019 ഒക്ടോബർ 13 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ലിഥിയം ബാറ്ററികളുടെ കുതിപ്പിന്റെ കാലം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ രസതന്ത്ര വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി ജി വിജുകുമാർ എഴുതിയ ലേഖനം. ഗാർഹിക വ്യവസായ മേഖലകളിൽ സർവ്വസാധാരണമായ ഊർജ്ജ സ്രോതസ്സുകളാണ് ബാറ്ററികൾ. സംഭരിച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ള രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ബാറ്ററിയുടെ ആദിമരൂപം 1800 അലസാൻഡ്രോ വോൾട്ടയാണ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയ്ക്ക് ബാറ്ററിയുടെ രൂപത്തിനും ഘടനയ്ക്കും പ്രയോഗത്തിനും വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിങ്ങനെ ഒട്ടുമിക്ക മനുഷ്യനിർമ്മിത വസ്തുക്കളുടെ പ്രയോഗക്ഷമതയിൽ കാതലായ മാറ്റം വരുത്താൻ സഹായിച്ച ലിഥിയം അയോൺ ബാറ്ററികളുടെ കണ്ടുപിടുത്തത്തിനും പരിഷ്കരണത്തിനും വിലയേറിയ സംഭാവനകൾ നൽകിയ 3 ശാസ്ത്രജ്ഞർ 2019 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ടു. എം സ്റ്റാൻലി വിറ്റിംഗ്ഹാം, ബിങ്ഹാംപ്ടൺ സർവകലാശാല യുഎസ്എ. ജോൺ ബി ഗുഡിനഫ്, ടെക്സാസ് സർവകലാശാല യുഎസ്എ. അകിര യോഷിനോ, മെയ്ജോ സർവകലാശാല ജപ്പാൻ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായവർ. രസതന്ത്രത്തിന്റെ മാത്രമല്ല പല ശാസ്ത്ര ശാഖകളുടെയും അടിസ്ഥാനശിലയായി കരുതപ്പെടുന്ന ആവർത്തന പട്ടികയിലെ ഭാരം കുറഞ്ഞ മൂലകങ്ങൾ ഗവേഷണ കുതുകികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമായ ഹൈഡ്രജനെ ഭാവിയുടെ ഇന്ധനമായി വിശേഷിപ്പിക്കുമ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമൂലകമായ ലിഥിയമാകട്ടെ ബാറ്ററിയുടെ രൂപത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ ദൈനംദിന ഊർജാവശ്യങ്ങൾ നിറവേറ്റുന്നു. ഈ വർഷത്തെ രസതന്ത്ര പുരസ്കാരത്തിന് പിന്നിലെ കഥ തുടങ്ങുന്നത് 1970s. പ്രമുഖ വ്യാവസായിക രാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ പെട്രോളിയം എണ്ണ പ്രതിസന്ധിയാണ് ഫോസൽ ഇന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ ലോകത്തെ ചിന്തിപ്പിച്ചത്. ഇതിന്റെ അനുരണനങ്ങൾ സൃഷ്ടിച്ച ശാസ്ത്ര പന്താവിലാണ് സ്റ്റാൻലി വിറ്റിംഗ്ഹാമിന്റെ ലിഥിയം അയോൺ ബാറ്ററി പിറവിയെടുക്കുന്നത്. ഏതൊരു വൈദ്യുത സെല്ലിന്റെയും അടിസ്ഥാന ഘടകങ്ങളാണ് പോസിറ്റീവ് ഇലക്ട്രോഡായ കാഥോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡായ ആനോഡ്, ഇലക്ട്രോലൈറ്റ് എന്നിവ. ലിഥിയം അയോൺ ബാറ്ററിയിൽ ഡിസ്ചാർജ് സമയത്ത് ലിഥിയം അയോണുകൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് സഞ്ചരിക്കുകയും ചാർജിംഗ് സമയത്ത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് തിരിച്ചൊഴുകുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ ആനോഡിലും കാഥോഡിലും ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ലിഥിയം അയോണുകളെ തന്റെ തന്മാത്ര ചട്ടക്കൂടിനുള്ളിൽ പിടിച്ചുവെക്കാനും അതുപോലെ സ്വതന്ത്രമാക്കാനും കഴിവുണ്ടായിരിക്കണം. ഇന്റർകലേഷൻ എന്ന് ഈ പ്രതിഭാസത്തിന് വിളിപ്പേര്. ഇത്തരം ബാറ്ററിയിൽ കാഥോഡായി ടൈറ്റാനിയം സൾഫൈഡ് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയതാണ് സ്റ്റാൻലി വിറ്റിംഗ്ഹാമിന്റെ നേട്ടം. ഈ പ്രത്യേക പദാർത്ഥത്തിന്റെ തന്മാത്ര ചട്ടക്കൂടിലെ ശൂന്യ സ്ഥലങ്ങളിൽ ലിഥിയം അയോണിന് കയറിക്കൂടാമെന്ന് അദ്ദേഹം തെളിയിച്ചു. പക്ഷേ ആനോഡായി ഉപയോഗിച്ച ലോഹീയ ലിഥിയത്തിനുണ്ടായിരുന്ന പ്രധാന പോരായ്മ എന്തെന്നാൽ അതീവ ക്രിയാശീലത നിമിത്തം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു. 1970s ആദ്യപകുതിയിലും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഇന്നോർഗാനിക് കെമിസ്ട്രി ലബോറട്ടറിയുടെ തലവനായിരുന്ന പ്രൊഫസർ ജോൺ ഗുഡിനഫ് 1980s മെറ്റീരിയൽ റിസർച്ച് ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച ശാസ്ത്ര പ്രബന്ധത്തിൽ ലിഥിയം ടൈറ്റാനിയം സൾഫൈഡിന് ബദലായി ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് ഉപയോഗിച്ചാൽ 2 പകരം 4 വോൾട്ട് വൈദ്യുതി ലഭിക്കുമെന്ന് കണ്ടെത്തി. ഉയർന്ന ഊർജ്ജക്ഷമതയുള്ള ശക്തിയേറിയ ബാറ്ററികൾ പിറവിയെടുക്കുന്നതിന് ഈ കണ്ടെത്തൽ നിർണായകമായി. 1985 ജാപ്പനീസ് രസതന്ത്രജ്ഞനായ അകിര യോഷിനോ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ വിപണനം നടത്താവുന്ന രൂപത്തിൽ ലിഥിയം അയോൺ ബാറ്ററി നിർമ്മിച്ചു. ക്രിയാശീലത കൂടിയ ലിഥിയം ലോഹത്തെ ആനോഡിൽ ഉപയോഗിക്കുന്നതിന് പകരം പെട്രോളിയം കോക്ക് എന്ന കാർബൺ രൂപാന്തരത്തിന്റെ തന്മാത്ര ചട്ടക്കൂടിനുള്ളിൽ ലിഥിയം അയോണുകളെ പ്രതിഷ്ഠിച്ചു. 1991 സോണി കോർപ്പറേഷനും ആഷികസെ കോർപ്പറേഷനുമായിരുന്നു ആദ്യമായി ലിഥിയം അയോൺ ബാറ്ററികളെ വിപണിയിലെത്തിച്ചത്. ഈ ബാറ്ററികൾ അക്ഷരാർത്ഥത്തിൽ ഇലക്ട്രോണിക് വ്യവസായത്തിന്റെ അലകും പിടിയും മാറ്റുകയായിരുന്നു. ഭാരം കുറഞ്ഞതും റീചാർജ് ചെയ്യാവുന്നതുമായ ഈടുറ്റ ബാറ്ററികളാണ് ലിഥിയം അയോൺ ബാറ്ററികൾ. ഗണ്യമായ അളവിൽ ഊർജ്ജം സംഭരിച്ചു വെക്കാനും കുറഞ്ഞ സമയത്തിനുള്ളിൽ റീചാർജ് ചെയ്യാനും കഴിവുള്ള ഇവയ്ക്ക് ആയുർദൈർഘ്യവും കൂടുതലാണ്. ഒരു ബാറ്ററിയെ സംബന്ധിച്ച് പരമപ്രധാനമായ രണ്ടാശയങ്ങളാണ് ഊർജ്ജ സാന്ദ്രതയും പവർ സാന്ദ്രതയും. ബാറ്ററിയുടെ പിണ്ഡത്തിന് ആനുപാതികമായി അതിന് സംഭരിക്കാൻ കഴിയുന്ന ഊർജ്ജത്തിന്റെ അളവിനെ ഊർജ്ജ സാന്ദ്രതയെന്നും അതിന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന പവറിനെ പവർ സാന്ദ്രതയെന്നും വിളിക്കുന്നു. വിവിധ ബാറ്ററി ഉത്പാദകർ തങ്ങളുടെ ഉത്പന്നത്തിന്റെ ഊർജ്ജ സാന്ദ്രത, പവർ സാന്ദ്രത എന്നിവയിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താനും ചെലവ് കുറഞ്ഞ സുരക്ഷിതമായ ഭാരം കുറഞ്ഞ ലിഥിയം അയോൺ ബാറ്ററികൾ വിപണിയിലെത്തിക്കാനും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. 1997 മുൻനിര കമ്പനികളെല്ലാം തന്നെ പെട്രോളിയം കോക്കിന് പകരം ഗ്രാഫൈറ്റ് ഉപയോഗിച്ചു തുടങ്ങി. മറ്റൊരു കാർബൺ രൂപാന്തരമായ ഗ്രാഫീനുകളും ബന്ധപ്പെട്ട മറ്റ് നാനോ പദാർത്ഥങ്ങളുമെല്ലാം ഉപയോഗിച്ച് ഊർജ്ജസാന്ദ്രതയും ക്ഷമതയും വർദ്ധിപ്പിക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. സിലിക്കൺ അധിഷ്ഠിത സങ്കരങ്ങൾ ഉപയോഗിച്ച് ഗ്രാഫൈറ്റ് ആനോഡിന്റെ പ്രവർത്തന ഗുണങ്ങൾ മെച്ചപ്പെടുത്താനും ശ്രമം നടക്കുന്നു. ലിത്യം അയോൺ സെല്ലുകൾ പല രൂപത്തിലും ഭാവത്തിലും ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉള്ളിലും ഊർജ്ജ സ്രോതസ്സായി ഇരുപുറപ്പിച്ചിട്ടുണ്ട്. 2014 പാനസോണിക് ഏറ്റവും ചെറിയ പിൻ രൂപത്തിലുള്ള ബാറ്ററി അവതരിപ്പിച്ചു. വെറും 600 mg മാത്രമായിരുന്നു അതിന്റെ ഭാരം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില അസുഖകരമായ വസ്തുതകളും ഇതിനു പിന്നിലുണ്ട്. സെൽഫോൺ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്നത് മൂലം ഒരു പ്രമുഖ മൊബൈൽ ഫോണിനെ വിപണിയിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നതും വിമാന കമ്പനികൾ അവയ്ക്ക് വിലക്കേർപ്പെടുത്തിയതും നമ്മളാരും മറന്നിട്ടില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ ലിത്യം അയോണുകൾ ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റൊന്നിലേക്കും തിരിച്ചുമുള്ള ഓട്ടപ്രദക്ഷിണം നടത്തുന്നത് ഒരു ഇലക്ട്രോലൈറ്റിലൂടെയാണ്. ലിത്യം ലവണങ്ങൾ അടങ്ങിയ ഓർഗാനിക് ലായകങ്ങളാണ് ദ്രാവക മാധ്യമമായി ഉപയോഗിക്കുന്നത്. അമിതമായി ചാർജ് ചെയ്യപ്പെടുകയോ താപനില സുരക്ഷിത പരിധിയിൽ കൂടുകയോ മറ്റ് നിർമ്മാണ വൈകല്യങ്ങൾ ഉണ്ടായിരിക്കുകയോ ചെയ്താൽ ഇലക്ട്രോലൈറ്റുകളുടെ വിഘടനം വഴി മർദ്ദം കൂടുകയും പൊട്ടിത്തെറിക്കാൻ ഇടവരികയും ചെയ്യുന്നു. കൂടാതെ ഇത്തരം ബാറ്ററികളുള്ള ഉപകരണങ്ങൾ ശക്തമായി താഴെ വീഴുകയോ അതിൽ അമിത മർദ്ദം പ്രയോഗിക്കുകയോ ചെയ്താൽ സെല്ലിനുള്ളിലെ നേരിയ ആവരണങ്ങൾ പൊളിഞ്ഞു പോകുകയും ആന്തരിക ഷോർട്ട് സർക്യൂട്ട് കാരണം അഗ്നിബാധ ഉണ്ടാകുകയും ചെയ്യുന്നു. ഖര ഇലക്ട്രോലൈറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന സെല്ലുകളെ പറ്റിയുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ ഏറ്റവും സുരക്ഷിതമായ ബാറ്ററികൾ തന്നെയാണിവ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലിത്യം അയോൺ ബാറ്ററികളുടെ വാണിജ്യ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താനായി 800 crore മുതൽ മുടക്കിൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലിത്യം അയോൺ സെൽ ഉത്പാദന കേന്ദ്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരുന്നു. ആശയവിനിമയം, വിവരസാങ്കേതിക വിദ്യ, ഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകളുടെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയത് ലിത്യം അയോൺ സെല്ലുകളുടെ ആവിർഭാവത്തോടെയാണ്. നിലവിലുള്ള ഈ സെല്ലുകൾ ഇപ്പോഴും ശൈശവാവസ്ഥയിലാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. കാരണം പദാർത്ഥ രസതന്ത്രത്തിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ലിത്യം അയോൺ ബാറ്ററികളുടെ ഗുണപരമായ മെച്ചപ്പെടുത്തലുകൾക്ക് ഭൂമിക ഒരുക്കിത്തരികയാണ് യഥാർത്ഥത്തിൽ ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ ചെയ്തത്.